ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
கிஞ்ச தத பாணிபாதம் கர்மேந்திரிய ரஹிதமித்யேதத். கர்மேந்திரியங்களை பாடு நிஷேதிக்கணும். காரணம், இதிலான மனுஷன் அபிமானம் உள்ளது. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുന്നു. നമ്മൾ പ്രവർത്തിയിൽ പ്രവൃത്തികൾ എന്തിനെ ആശ്രയിച്ച് നടക്കുന്നു? കർമ്മേന്ദ്രിയങ്ങളെ ആശ്രയിച്ച് നടക്കുന്നു പ്രധാനമായിട്ട്. അപ്പം നമ്മുടെ ആ കർമ്മത്തിലുള്ള അഭിമാനം എന്ന് പറയുന്നത് ഫലത്തിൽ എവിടെ എത്തുന്നു? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളിൽ എത്തിച്ചേരുന്നു. അതിനെ നിഷേധിക്കുന്നു. ഒരുവന്റെ സ്വരൂപത്തിൽ കർമ്മേന്ദ്രിയങ്ങളുമില്ല, അവയുടെ പ്രവൃത്തികളുമില്ല എന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കർമ്മേന്ദ്രിയ രഹിതം ഇത്യേത. അതാണ് അതിൻ്റെ പരമ താല്പര്യം. ഓരോ വാക്കും താൻ തന്നെ കൽപ്പിക്കുന്ന വ്യർത്ഥമായ അഭിമാനങ്ങളെ നിഷേധിച്ചിട്ട് തൻ്റെ സ്വരൂപത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിഷേധിച്ചാലും വീണ്ടും അഭിമാനം അനുവർത്തിക്കുന്നു. അതിനുവേണ്ടി വീണ്ടും നിഷേധിക്കുന്നു. ഇവിടെ അഭിമാനമല്ല അനുവർത്തിക്കേണ്ടത്, ഈ നിഷേധമാണ് അനുവർത്തിക്കേണ്ടത്. അത് സംഭവിക്കുന്നുണ്ട്. നേതി നേതി എന്ന് പറഞ്ഞ് എന്നെ സദാ നിഷേധിച്ചുകൊണ്ടിരുന്ന അനുസ്മൃതി നിഷേധം ശ്രോതാവിന് അനുവർത്തിക്കത്തില്ല. നിഷേധം ചെന്നു, ആ നിഷേധം മറഞ്ഞു പോയിട്ട് വീണ്ടും അഭിമാനം അനുവർത്തി. അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് അഭിമാനം വരുന്നത്. ആത്മബോധത്തെ അത് നശിപ്പിക്കുന്നു. ആത്മാവിലാണത് വരേണ്ടത്. അത് സംഭവിക്കുന്നില്ല. യഥൈവം അഗ്രാഹിം അഗ്രാഹകം സാതോ നിത്യം അവിനാശി. അതൊരു അഗ്രാഹ്യമാണ്, അഗ്രാഹകമാണ്. അത് ഗ്രഹിക്കുന്നവനുമല്ല, ഗ്രഹണവുമല്ല, ഗ്രഹിക്കുന്ന വിഷയവുമല്ല, ഒന്നുമല്ല. എന്നാൽ ഇതിലെല്ലാം മനസ്സ് കെട്ടുപണഞ്ഞെങ്കിലൊക്കെയാണ്. അത് ഗ്രഹിക്കുന്നവനായി നിൽക്കുന്നു, ഗ്രഹണമായി നിൽക്കുന്നു, ഗ്രാഹ്യമായി നിൽക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിനെ പിന്മാറ്റണം. ഇത് ഈ ചഞ്ചലമായിരിക്കുന്ന മനസ്സിൻ്റെ ഈ വിക്രിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല, അങ്ങനെയുള്ള അനുഭവത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നതല്ല. മറിച്ച് എന്താണ്? അതഹ ഇതുവരെ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇത് നിത്യം അവിനാശി, നിത്യനാണ്, അവിനാശിയാണ്. അപ്പോ ആ നിത്യം അവിനാശി എന്ന് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവ് അത് ഗ്രഹിക്കണമെങ്കിൽ ഈ അനിത്യമായ ഈ ഭ്രമങ്ങളെല്ലാം അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. എങ്ങനെ ഒഴിഞ്ഞു പോകും? ശ്രുതിയുടെ ബോധനം കൊണ്ട് ഒഴിഞ്ഞു പോകും. എന്നാലേ അനിത്യം അവിനാശി എന്നുള്ള ആ സ്വരൂപസ്ഥിതിയിൽ ഒരാൾ ഇരിക്കാൻ പറ്റും. അതുവരെ മനസ്സിങ്ങനെ ഉഴറി നടക്കും. നിത്യം അവിനാശി എന്നുള്ള സ്ഥിതിയിൽ എത്തിച്ചേരുന്നതാണ് മനസ്സിന്റെ വിശ്രമം. അതിനുവേണ്ടി പറയുകയാണ്, വിഭും വിവിധം ബ്രഹ്മാദി സ്ഥാപനാന്ത പ്രാണിഭേദീർ ഭവതി വിഭും. ഇവിടെ ഭാഷകാരൻ വ്യക്തമായി പറയുന്നു. ഈ പറയുന്ന കാര്യം ഭാഷകാരൻ പറഞ്ഞിട്ടില്ലെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വിഭവ വ്യാപകൻ എന്നതിനൊരർത്ഥമുണ്ട്, സർവവ്യാപി. ആർത്ഥം അദ്വൈതത്തിൽ യോജിപ്പിക്കാൻ എളുപ്പമുള്ളതാണ്. സർവവ്യാപിയായിരിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്നതാണ് പാലൽ വെണ്ണയിരിക്കുന്നത് പോലെ, എള്ളിൽ എണ്ണയിരിക്കുന്നത് പോലെ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ഉദാഹരണമാണ്. മനസ്സിലാക്കാൻ എളുപ്പമാണ്, കാരണം നമ്മളത് കുറെ മനസ്സിലാക്കിയിട്ടുള്ളതും. ഇവിടെ അതല്ല പറയുന്നത്. വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈതത്തിൽ എളുപ്പം മനസ്സിലാക്കാൻ സൗകര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? എള്ളിൽ എണ്ണ പോലെ ഇരിക്കുന്നു, എന്ന് പറയുമ്പോൾ എളിയിൽ തന്നെ രണ്ട് സാധനങ്ങളുണ്ട്, ഒന്ന് ആ എണ്ണ, പിന്നെ അത് വരുന്ന ആ ചണ്ടി, ഒന്നിനും കൊള്ളാം പിണ്ണാക്ക് രണ്ടായിട്ടിരിക്കുന്നു, ഒന്നും എണ്ണയും മറ്റൊന്ന് പിണ്ണാക്കും, ഒന്ന് ചൈതന്യവും മറ്റൊന്ന് ജഡവും, അങ്ങനെ രണ്ടായിട്ടിരിക്കുന്നു. ഇത് നമുക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വേറെ രീതി പറയാം, എന്താണ് ആത്മാവ് സർവാധാരമായിരിക്കുന്നു, അതിൽ നാമരൂപങ്ങൾ നിൽക്കുന്നു. ഇപ്പൊ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മസത്യം ജഗത് മിഥ്യ, പലരും പറയും വ്യാഖ്യാനിക്കുന്നു. ശങ്കരാചാര്യർ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ്. ഇപ്പൊ ജഗത്തിന് മിഥ്യ എന്ന് പറഞ്ഞ് ശങ്കരാചാര്യർ തള്ളിക്കളഞ്ഞു. ശങ്കരാചാര്യരുടെ അദ്വൈതം പൂർണ്ണമല്ല, ഞങ്ങളുടെ ഗുരു പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല, ബ്രഹ്മം സത്യമാണ്, ജഗത്ത് അതിന് ശ്രേഷ്ഠമാണ്. ഇങ്ങനെ അവരവരുടെ ഗുരുക്കന്മാരെ പൊക്കി പറയുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി മറ്റു ഗുരുക്കന്മാരെ ഇകഴ്ത്തി പറയുന്നവരുണ്ട്. മറ്റുള്ളവരെ ഇകഴ്ത്തിയാലല്ലേ നമുക്ക് ആരെങ്കിലും പൊക്കാൻ പറ്റും, രണ്ടും കൂടെ എങ്ങനെയാണ് എന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് ഈ പറഞ്ഞ വ്യാഖ്യാനം യോജിക്കും. എന്താണോ ഇത്, എള്ളിൽ എണ്ണ പോലെ ഇരിക്കുന്നതാണ്, ഇവിടെ അതന്നെ പറയുന്നത്, ഈ പറയുന്ന കൂടെ ചേരുന്നതാണ് അദ്വൈതം. എന്താണോ വിഭു വിവിധം ബ്രഹ്മാതിസ്ഥാവരാന്ത പ്രാണിഭേദിയിൽ ഭവതി, അതാണ് വിഭു എന്ന് പറഞ്ഞാൽ വിവിധമായി ഭവിക്കുന്നത്. ഗീതയിലും മറ്റേത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നു തന്നെ പലതായി ഭവിച്ചിരിക്കുന്നത്, ഇവിടെ രണ്ടായി തിരിക്കാനില്ല. ഇതിവിടെ ചേരുമ്പോഴേ അദ്വൈതം പൊന്നു പോകും. എന്തായി ഭവിച്ചിരിക്കുന്നു? ബ്രഹ്മാദി സ്ഥാവരാന്ത പ്രാണിഭേദയും, ബ്രഹ്മാവ് തുടങ്ങി സ്ഥാവരങ്ങൾ വരെയുള്ള, വൃക്ഷലതാദികൾ വരെയുള്ള, നമ്മൾ ചൈതന്യമൊന്നും ജഡമൊന്നും വേർതിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ നാനാഭേദങ്ങളിൽ ഭവിച്ചിരിക്കുന്നത്, അതാണ് വിഭു. ഒന്ന് തന്നെ നാനാരൂപത്തിൽ ഭവിച്ചിരിക്കുന്നത്, ഒന്ന് തന്നെ പലതായി ഭവിച്ചിരിക്കുന്നു. ഒന്ന് തന്നെ പലതായി ഭവിച്ചിരിക്കുന്നെങ്കിൽ അതിൽ പിന്നെ രണ്ടവിടെ, ആ ഒന്നിൽ നിന്ന് വേർപിരിച്ചതിന് രണ്ടിനെ എടുക്കാൻ കഴിയണ്ട, മറിച്ച് ഒന്നിനെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണാം. ഒരു വസ്തുവിനെ തന്നെ പലതായി എണ്ണാം, പക്ഷെ വസ്തു ഒന്ന് തന്നെ. എന്തുകൊണ്ട്? വിവിധം ഭവതി വിഭു, അങ്ങനെ വിവിധമായി ഭവിക്കുന്നതാണ് വിഭു. ഒന്ന് തന്നെ വിവിധമായി ഭവിച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ എന്താ രണ്ട്? ഇവിടെ ഇത് ചിത്താണോ, ഇത് ജഡമാണോ, അങ്ങനെ ഭേദം എങ്ങനെ വരും? ഇത് എണ്ണയാണോ, ഇത് എള്ളാണോ എന്നിങ്ങനെ വേർതിരിക്കാൻ എങ്ങനെ കഴിയും? ഒന്നാണ്, ഒന്ന് തന്നെ പലതായിരിക്കുന്നു, ഇതും അദ്വൈതമാണ്. അപ്പോ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർ തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത്, വിഭുവിൻ അങ്ങനെ ഒരർത്ഥം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ വേർതിരിക്കാൻ കഴിയുന്നു, ഇന്നത് സത്യം, കാരണം ഒന്നാണിതെല്ലാമെങ്കിൽ പിന്നെ ഇത് സത്യമാണ്, ഇത് അസത്യമാണ്, ഇത് മിഥ്യയാണെന്ന് വേർതിരിക്കാൻ വയ്യും. ഇത് ഒരു സ്ഥലത്തല്ല, പല ഭാഗത്തും പറയുന്നുണ്ട്. പക്ഷെ അദ്വൈതത്തിന്റെ ഒരു ഭാഗം മാത്രം ആൾക്കാരുടെ, എന്നിട്ട് ഒരു ഭാഗത്തിന് മാത്രം പ്രാധാന്യമുള്ളൂ. പക്ഷെ ഇതും എടുക്കണം. എന്താണ് ഒന്ന് തന്നെ പലതായിരിക്കുന്നത്? അത് വിഭുവാണ്, വിവിധം ഭവതി. അപ്പോ ഒന്നേ ഉള്ളൂ, പലതായി ഭവിച്ചാലും ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒന്ന് തന്നെയെന്ന് പറയേണ്ട കാര്യമില്ല. ഏകം സത്, ഒന്നാണ് എന്ന് വെച്ചാൽ സത്തെന്നാണ്. അപ്പൊ വിവിധമായി ഭവിച്ചിരിക്കുന്നെല്ലാം എന്താണ്? ആ ഒരേ ഒരു സത്ത് തന്നെ. നാമരൂപങ്ങളോ ഒന്നും അതിൽ നിന്ന് വേറിട്ടില്ല. അത് പ്രസിദ്ധമായ ദൃഷ്ടാന്തത്തിലൂടെ പറയും, മണ്ണിൽ നിന്ന് വേറിട്ടൊരു കുടമില്ല, സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു ആഭരണമില്ല, സർവം അത് തന്നെയാണ്. ഒന്ന് തന്നെയാണ് പലതായി ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഇത് മിഥ്യയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇവിടെ ആര് തള്ളിക്കളയുന്നു, എന്തിനെ തള്ളിക്കളയാനാണ്? അതുകൂടി ചേരുന്നതാണ് ബ്രഹ്മസത്യം എന്ന് പറയുന്നത്. ഈ നാനാഭാവങ്ങൾ കൂടി ചേരുന്നതാണ്, അല്ലാതെ ഒരു ബ്രഹ്മസത്യം. എന്തുകൊണ്ട്? ഒന്നേ ഉള്ളൂ ഇവിടെ. ഒന്നിന് തന്നെ ഒന്നായിരിക്കാനും കഴിയും, പലതായിരിക്കാനും കഴിയും. ഒന്നിന് തന്നെ സത്തായിരിക്കാനും കഴിയും, അസത്തായിരിക്കാനും കഴിയും. ഒന്നിനെ തന്നെയാണ് സത്യമെന്നും മിഥ്യയെന്നും പറയുന്നത്. അങ്ങനെ പറയാൻ വേണ്ടി ഇവിടെ രണ്ടില്ല, ഇത് സത്യം ഇത് മിഥ്യയെന്ന് നമുക്ക് രണ്ടാക്കാൻ വയ്യ. വന്നാൽ പിന്നെ ഇവിടെ അദ്വൈതം, ഒരു സത്യവും ഒരു മിഥ്യയും ഉണ്ടെങ്കിൽ അദ്വൈതമാണ്, ദ്വൈതമായിരുന്നു. അദ്വൈതത്തിൽ ദ്വൈതം നിലനിൽക്കുന്നു. അദ്വൈതത്തിൽ ഒന്നേ ഉള്ളൂ, ആ ഒന്ന് തന്നെ പലതായിരിക്കുന്നു, വിഭവം. ഇതും മനസ്സിലാക്കുന്നു. ഇതുകൂടെ മനസ്സിലാക്കുമ്പോഴേ ബ്രഹ്മസത്യം ജഗത് മിഥ്യം എന്ന് പറയുന്നതിന്റെ താല്പര്യം മനസ്സിലാവും. സർവഗതം വ്യാപകം ആകാശം സുസൂക്ഷ്മം, അത് സർവഗതമായിരിക്കുന്നു, വ്യാപകമായിരിക്കുന്നു. ആകാശവും സുസൂക്ഷ്മം, ആകാശത്തെ പോലെ സുസൂക്ഷ്മമായിരിക്കുന്നു. അത് തന്നെ വിവിധമായി ഭവിച്ചിരിക്കുന്നു, അത് തന്നെ സൂക്ഷ്മമായിരിക്കുന്നു. അത് തന്നെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം മൂന്ന് രൂപത്തിലും അത് തന്നെ സ്ഥിതി ചെയ്യുന്നു. ശബ്ദാദി സ്ഥൂലത്വ കാരണരഹിതത്വ, അത് ശബ്ദാദി സ്ഥൂലത്വ കാരണരഹിതമാണ്. ശബ്ദാദി സ്ഥൂലത്വം നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്, ആ സ്ഥൂലത്വത്തിനുള്ള ഹേതുക്കളുണ്ട്, ആ ഹേതുരഹിതമായി വന്നിരിക്കുന്നു. ശബ്ദാദയോ ഹി ആകാശ വായുവാദീനം ഉത്തരോത്തരം സ്ഥൂലത്വ കാരണാണി തദഭാവാസൂക്ഷ്മം. ശബ്ദാദികൾ ആകാശം തുടങ്ങി എല്ലാം എന്താണ്? ഉത്തരോത്തരം സ്ഥൂലത്വ കാരണാണി, അത് സ്ഥൂലത്വത്തെ ഉണ്ടാക്കുന്നു. ഇതല്ല, ഇത് സുസൂക്ഷ്മമാണ്, അതിന്റെ പരമാർത്ഥ സ്വരൂപം അതാണ്, സുസൂക്ഷ്മമായിരിക്കുന്നു. അല്ലെങ്കിൽ സൂക്ഷ്മത്തിനപ്പുറമെന്ന് പറയാം, വാക്കിനല്ല അവിടെ പ്രസക്തി. അത് തന്നെ വിവിധ ഭാവങ്ങളിൽ ഇരിക്കുന്നു, രണ്ടു തലത്തിലും പറയും. അത് രണ്ടും മനസ്സിലാകണം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മ സത്യം ജഗത് സത്യം രണ്ടും പറയാം. രണ്ടിനും താല്പര്യം ഒന്നാണ്, പിന്നെ രണ്ടർത്ഥമുണ്ട്. രണ്ടുകൂടെ പറയുകയാണ്, എന്തുകൊണ്ട്? സത്യത്തിൽ നിന്നും അനുഭൂതമാകുന്ന ഈ ജഗത്ത് സത്യമല്ലാതെ മറ്റൊന്നുമല്ല. മണ്ണിൽ നിന്നും പ്രകടമാകുന്ന പാത്രങ്ങൾ മണ്ണല്ലാതെ മറ്റൊന്നുമല്ല. കിഞ്ച തദവ്യം ഉക്തധർമ്മത്വാദേവന വേദീത്യ അവ്യയം. ഇതുവരെ അതിനെക്കുറിച്ച് വിശദീകരിച്ചല്ലോ, സൂക്ഷ്മത്വാദി വിശേഷങ്ങൾ അതിന് പറഞ്ഞു. അതുകൊണ്ട് അതിന് നാശമില്ല, നാശമില്ലാത്തതിൽ നാശം പ്രതീതമാകുന്നു എന്നേ ഉള്ളൂ. നാശം പ്രതീതമാകുന്നുണ്ട്, അതിന് നാശമില്ല എന്ന് പറഞ്ഞു. നാശപ്രതീതി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥമല്ലാതെ തോന്നുന്നു. വാസ്തവത്തിൽ മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇത് മിഥ്യയാണെന്ന് പരമാർത്ഥമല്ലാതെ തോന്നുന്നു എന്നാണ്. ഇത് സത്യമാണ്, പക്ഷെ നമുക്കിങ്ങനെ തോന്നുന്നു പരമാർത്ഥമല്ലാതെ. അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. ഭ്രാന്തിയിലെ മിഥ്യാത്വമാണ്, സത്യത്തിൽ മിഥ്യാത്വം. രജസർപ്പഭ്രാന്തി എന്നൊക്കെ പറയുന്നത് അവിടെയാണ് ഈ മിഥ്യാത്വം. സത്യത്തിൽ ആ മിഥ്യാത്വമില്ല, അതാണ് മിഥ്യയുടെ താല്പര്യം. ഇപ്പൊ ഭ്രാന്തമായി ഇത് തോന്നുന്നുകൊണ്ട് പറയുന്നു, ആ തോന്നലിനെ മാറ്റുക, ഇത് സത്യമാണ്, ഇവിടെ ഭ്രമിക്കേണ്ട കാര്യമില്ല, സർവവും സത്യമാണ്, സത്യത്തിൽ പ്രകാശിക്കുന്നത് സത്യം തന്നെ, സത്യത്തിൽ അസത്യം അസത്യം വരാൻ വഴിയില്ല, സൂര്യനിൽ അന്ധകാരമില്ല. സൂര്യനിൽ അന്ധകാരമില്ലെങ്കിൽ സത്യത്തിൽ എങ്ങനെ അസത്യം വരും? അത് സംഭവിക്കാൻ വഴിയില്ല എന്നാണ്. നഹി അനംഗസ്യ സ്വാം കാപ്പത്തെ ലക്ഷണോ വയസ്സംഭവതി ശരീരസൈവ അനംഗസ്യ. ഇതനങ്കനാണ്, അംഗരഹിതനാണ്, അവയവശൂന്യനാണ്. താൻ തന്നെ കുറിച്ച് പറയുന്നു. ഇവിടെ സ്വാം കാപ്പചയം, ഇവിടെ അംഗങ്ങൾ കാപ്പചയം വരുന്നു. ബാല്യം, യൗവനം, വാർദ്ധക്യം, അംഗങ്ങൾ കപചയം, ഓരോ അവസ്ഥയിലും അല്ലെങ്കിൽ പ്രതിക്ഷണത്തിൽ അംഗങ്ങൾ കപചയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, വയസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരസീവ, ശരീരത്തിലത് പ്രകടമാണ്. ഒരു ഭ്രാന്തി, ഇതെല്ലാം തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ തന്നിൽ സംഭവിക്കുന്നതിൽ എന്തുകൊണ്ട് തന്നെ അനങ്കനാണ്? അങ്ങനെയാണെങ്കിൽ തന്നിൽ എങ്ങനെ ഭയം സംഭവിക്കും? അത് സംഭവിക്കുന്നില്ല. നിത്യം, വിഭും, സർവഗതം, സുസൂക്ഷ്മം, തദവ്യയം, ഓരോന്നും വ്യാഖ്യാനിക്കുകയാണ്. നബി കോശാപച്ച ലക്ഷണോ വയ സംഭവതി രാജ്ഞയ. ഭയം പലതരത്തിലും നമ്മൾ കാണുന്നുണ്ട്. രാജാവ് ചെലവ് ചെയ്ത് നശിക്കുന്നു, ദൂർത്തുകൊണ്ട് നശിച്ചു പോകുന്നു. കോശാപചയം, ഖജനാവ് ക്ഷയിച്ച് നശിച്ചു പോകുന്നു. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ശരീര ക്ഷയം കൊണ്ട് നശിക്കുന്നില്ല. കോശത്തിന്റെ ക്ഷയം കൊണ്ട് രാജാവ് നശിക്കും പോലെ നശിക്കുന്നില്ല. നാവി ഗുണദ്വാരൂപവേ സംഭൂതി അഗുണത്വ സർവാത്മകത്വ. ഗുണങ്ങൾ ക്ഷയിച്ച് ഗുണക്ഷയം സംഭവിക്കുന്നു. അവൻ സദ്ഗുണ സമ്പന്നനായിരുന്നു, പക്ഷെ ദുർജന സംസർഗം കൊണ്ട് അവന്റെ ഗുണങ്ങളെല്ലാം നശിച്ച് അവൻ സ്വയം നശിച്ചു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള നാശം ഇവിടെ സംഭവിക്കുന്നില്ല. ഇനി ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ധർമ്മമായിരിക്കുന്ന ഗുണങ്ങൾ നഷ്ടപ്പെട്ട് ധർമ്മിയായിരിക്കുന്ന വസ്തു നശിക്കുന്നത് പോലെ അത് സംഭവിക്കുന്നില്ല. ദേവം ലക്ഷണം ഭൂതയോനിയും ഭൂതാനാം കാരണം. അപരാവിദ്യയുടെ വിശേഷണങ്ങളെ കുറിച്ച് പറയുക. പരാവിദ്യ ഇങ്ങനെയാണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത്. പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന വിദ്യയാണ് പരാവിദ്യ എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഭൂതയോനിയും ഭൂതാനാം കാരണം പൃഥ്വീവ സ്ഥാവര ജംഗമാന. ഈ പൃഥ്വി സ്ഥാവര ജംഗമങ്ങൾക്ക് കാരണമായിരുന്നു. കാരണം പൃഥ്വി എല്ലാ ഉദ്ഭിജങ്ങൾക്കും കാരണമായിത്തീരുന്നു. വൃക്ഷലതാദികൾ അതിൽ നിന്നുണ്ടാകുന്നു, പക്ഷി മൃഗാദികൾ അതിൽ നിന്നുണ്ടാകുന്നു. സർവത്തിനത് കാരണമായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായി വളർന്നു ക്ഷയിച്ച് നശിക്കുന്നതായി അനുഭവത്തിൽ നിൽക്കുന്നു. അതുപോലെ സ്വസ്വരൂപത്തിൽ നിന്ന് സർവം ഉണ്ടായി വളർന്ന് ക്ഷയിച്ച് നശിക്കുന്നു. ഈ ശരീരം ഉൾപ്പെടെ ശരീരമാകുന്ന ഈ ഉപകരണത്തിലിരുന്നു കൊണ്ട് സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നവനും അറിയുന്നു. എന്താണോ അത് ഈ ശരീരത്തെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്, അതിനെ ആശ്രയിച്ച് അനേക ശരീരങ്ങളുണ്ടായി. അതിലൊരു ശരീരം മാത്രമേ, നാനാവിധ ശരീരങ്ങൾ ഇതിനെ ആശ്രയിച്ചു വരുന്നു. അതുകൊണ്ട് അതിനെ പറയുന്നു ഭൂതയോനിയും. നാനാ ശരീരങ്ങൾക്ക് താൻ തന്നെ കാരണമായിരിക്കുന്നു, തന്റെ സ്വരൂപം തന്നെ. പരിപശ്യന്തി, അതിന് കാണുന്നു. സർവത ആത്മഭൂതം സർവസ്യ അക്ഷരം പശ്യന്തി, അതിനെ കാണുന്നു. സർവധാത്മഭൂതം, സർവത്തിനും ആത്മാവായിരിക്കുന്നത്, സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നത്. സർവസ്യ അക്ഷരം, സർവത്തിനും നശിക്കാതിരിക്കുന്നത്, ഈ നാശഭ്രാന്തിയിൽ അവിനാശിയായിരിക്കുന്നത്, അതിനെ പശ്യന്തി ധീരാഹ, ധീരന്മാർ, ധൈര്യമുള്ളവരെന്നുണ്ട്. ശ്രുതി എന്ന തത്വത്തെ ശബ്ദത്തെ ശ്രവിച്ച് ഇത് മനസ്സിലാക്കണമെങ്കിൽ അധീരനായിരിക്കണം. എന്നുവെച്ചാൽ ഒന്നിൽ ആണായിരിക്കണം അല്ലെങ്കിൽ പെണ്ണായിരിക്കണം, രണ്ടും കെട്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല. ധീമന്ത വിവേകിന, വിവേകമുള്ളവൻ ബുദ്ധിക്ക് കുറച്ച് തെളിച്ചം വേണം, കുറച്ച് ബലവും വേണം. അതുള്ളവന് ഇത് മനസ്സിലാക്കാൻ പറ്റും, അല്ലാത്തവന് ഇതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവന് ഇതിനെ പിന്തുടരാൻ പറ്റത്തില്ല, അവൻ പറ്റത്തില്ല. അവന്റെ മനസ്സ് ഇതിനെ പിന്തുടരുമ്പോൾ തളർന്നു പോകും. അതുകൊണ്ട് പറയുന്നു വിവേകികൾ ഇത് മനസ്സിലാക്കും. എല്ലായിടത്തും ഇത് ആവർത്തിക്കും. സ്വന്തം ബുദ്ധിയുടെ ഗുണത്തെക്കുറിച്ച് പറയുകയാണ്. ഈ ലോകത്തിന് നാനാതരത്തിലുള്ള വ്യവഹാരങ്ങൾ ചെയ്യുന്നതിനും വിവേകത്തിന്റെ ആവശ്യമുണ്ട്. ആണും പെണ്ണും കെട്ടവർക്കെല്ലാം ചെയ്യാം എല്ലാം. പക്ഷെ ശ്രുതിയുടെ ശക്തമായ ഭാഷയിൽ പറയുന്ന ധീരനായിരിക്കണം രണ്ടിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്നു, അതാണ് വിവേകം എന്ന് പറയുന്നത്. അതിനു വേണ്ട ഈ തത്വത്തെ ആഗ്രഹിക്കുന്നതിന് വേണ്ട ആഗ്രഹണ സാമർഥ്യം അത് വേണം. ബുദ്ധിക്കൊരു തെളിവ് അതാവശ്യമാണ്. ബുദ്ധിക്ക് ഒരു ക്ഷമത അത് വേണം. ഒരു ക്ഷമയും വേണം, അതും ആവശ്യമാണ്. അതൊക്കെയാണ് വിവേകത്തിന്റെ വിശേഷണങ്ങൾ. അത്തരം ക്ഷമയുള്ളവർക്ക്, ശ്രദ്ധയുള്ളവർക്ക് ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് അതാണ് വിവേകിക. വിവേകികൾ അവരിതറിയുന്നു. പരിപശ്യന്തി, പൂർണ്ണമായും അവരറിയുന്നു എന്നറിയും. അതുണ്ടെങ്കിൽ ഭ്രാന്തമായ മനസ്സിന് വിഷയങ്ങളിൽ ഇങ്ങനെ ഉഴറുന്ന ഈ മനസ്സിന് കുറെയെങ്കിലും അവിവേകം കൈവരിക്കാമെങ്കിൽ ഇതറിയാൻ കഴിയും എന്നാണ്. അതുകൊണ്ടാണ് ഇത് സർവത്ര സർവജനങ്ങൾക്ക് സ്വീകാര്യമാകാത്തത്. എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ശരി, ശ്രുതി മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, അനാദിയായിരിക്കുന്ന ശ്രുതി തന്നെ, ഈശ്വരന്റെ നിശ്വാസം പോലെ പ്രകടമായ ശ്രുതി തന്നെ, ഇത് എത്രയോ ജന്മജന്മങ്ങളിൽ ഈ ജീവനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ബോധിച്ചിട്ടില്ലാത്ത ഒരു ജീവനും കാണത്തില്ല. അവനിന്ന് അവന്റെ മനസ്സിന്ന് ഇവിടെയൊക്കെ ആയിരുന്നാലും ശരി, നേരത്തെ പറഞ്ഞല്ലോ വിവിധം ഭവതി, ഒരേ ഈശ്വരൻ തന്നെയാണ് വിവിധ ഭാവങ്ങളെ പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ അതേ ഈശ്വരന്റെ വെളിപ്പെടുത്തലിൽ പക്ഷഭേദം വരത്തില്ല. ഇന്നാരത് കേൾക്കട്ടെ, ഇന്നാരത് കേൾക്കാതിരിക്കട്ടെ എന്ന് ഈശ്വരൻ കരുതത്തില്ല. ഈശ്വരൻ തന്നെ പ്രകൃതിയിൽ നാനാരൂപഭാവങ്ങളിൽ നിന്നുകൊണ്ട് സർവജീവന്മാർക്ക് ഇത് സദാ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പക്ഷെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല വിവേകമില്ലാത്തവർ. നേരിട്ട് പ്രകൃതിയുടെ കാര്യം പോട്ടെ, നേരിട്ട് ഈശ്വരൻ ശ്രുതി രൂപത്തിൽ വെളിപ്പെടുത്തി. എന്റെ മുഖ്യ താല്പര്യം അതാണ്. ശ്രുതി താല്പര്യമുള്ളവർ പോലും ഇതുപോലെ ഇതിൽ ശ്രദ്ധ വരുത്തും. അജരസങ്ങൾ അതിനാണ് നിഷേധിക്കുന്നത്. ശ്രുതിയിൽ ഗവേഷണം നടത്തുന്നവർ എന്താ ചെയ്യുന്നത്? ആ ശ്രുതിയിൽ നിന്ന് ഭൗതികമായി എന്ത് കിട്ടും അതിനാണ് ഗവേഷണം നടത്തുന്നത്, അതിനാണ് ലോകം അംഗീകരിക്കുന്നത്. നമ്മുടെ ഈ ഭൗതികമായ ലൗകികമായ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ അതിന് കണ്ടെത്തും, എന്തൊക്കെ ശാസ്ത്രമാണ് അതിനകത്തുള്ളത്, എന്തൊക്കെ സയൻസാണുള്ളത്, അതുപയോഗിച്ച് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്താം, ജീവിതത്തെ എങ്ങനെ സുഖകരമാക്കാം, ഇതിനൊക്കെയാണ് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത്. ഇതിനുവേണ്ടിയാണ് മനുഷ്യനെന്നും വേദത്തിൻ്റെ പറയേണ്ടതെന്ന്, ഇതിനുവേണ്ടി വേദത്തെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ വേദം വെളിപ്പെടുത്തുന്ന ഈ സത്യ വിവേകം കൊണ്ട് ഗ്രഹിക്കേണ്ട ഈ സത്യത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനു വേണ്ടിയിട്ടാണ് വേദം, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്ന. അതാണ് അതിനെല്ലാം നിഷേധിക്കുന്നു. അതിനൊന്ന് വെളിപ്പെടുത്തുന്ന സത്യത്തിൽ മനസ്സിന് ഉറപ്പിക്കുന്നു. അതിനപ്പുറം മറ്റ് കാര്യങ്ങൾക്ക് പോയാൽ അത് ലൗകികമായ മറ്റേത് വിഷയം പോലെയുള്ളൂ, അവിടെ വേദം വേദമല്ലാതായിത്തീരും, വേദത്തിന്റെ അപൂർവത നഷ്ടപ്പെടും. അപൗരുഷേയം എന്ന് പറയുന്നു, അത് അപൗരുഷേയമായ സത്യത്തെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. പൗരുഷേയമായ സത്യങ്ങളെ വെളിപ്പെടുത്തുകയാണെങ്കിൽ വേദത്തിനെന്താ, അതെങ്ങനെ സ്വതപ്രമാണമാണ്. വേദസ്വതപ്രമാണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, സ്വതസിദ്ധമായിരിക്കുന്ന സ്വസ്വരൂപത്തിന് അത് പ്രമാണമായിരിക്കും. അപൗരുഷേയമായിരിക്കുന്ന സ്വസ്വരൂപത്തിന് അത് പ്രകാശിപ്പിക്കുന്നു. അപ്പൊ വേദത്തെ ശ്രുതി ആശ്രയിക്കേണ്ട അതിനു വേണ്ടിയായിരിക്കണം അവർ, അല്ലാതെ വേദം ഉപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കാമോ എന്ന് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടല്ല. അതിന് വേറെ ഇവിടെ ഭൗതികമായി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പഠിച്ചാൽ മതി. അതിനൊന്ന് തോക്കും വാളും എല്ലാം ഉണ്ടാക്കും. ശ്രുതി അതിനു വേണ്ടിയിട്ടുള്ളതാണ്, അത് വിവേകിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് പരമാത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഈ സംസാരത്തിൽ നിന്ന് മുക്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാത്ത കാര്യങ്ങൾക്ക് ഇവിടെ ധാരാളം അനാത്മശാസ്ത്രങ്ങളുണ്ട്, അത് മതി.